മരിയ ക്രിസ്റ്റീന എഴുതുന്ന അനുഭവക്കുറിപ്പ്. വെന്റിലേറ്ററിൽ നിന്നും ഒഴുകിയ കണ്ണുനീർ. അന്ന് രാവിലെയായിരുന്നു ജോലി. വളരെ അവശതയിലായിക്കൊണ്ടിരുന്ന ഒരു രോഗിയെ ശുശ്രൂഷിക്കുകയായിരുന്നു. ഏത് സമയവും വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വന്നേക്കാവുന്ന അവസ്ഥ. വളരെ ആയാസപ്പെട്ട് ശ്വസിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. സ്വന്തമായി ഒന്ന് അനങ്ങാൻ പോലും ശക്തിയില്ലാതെ അദ്ദേഹം തളർന്നിരുന്നു. മനസ്സിൽ വല്ലാത്ത ഭാരം എനിക്ക് അനുഭവപ്പെട്ടു. പ്രഭാത ഭക്ഷണം അവിടെ അതുപോലെ ഇരിക്കുന്നു. കടന്നുപോകുന്ന മണിക്കൂറുകൾ എത്രയോ വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാമായിരുന്നു. അതെന്നെ കൂടുതൽ അസ്വസ്ഥയാക്കി. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. ഒരു സ്ലൈസ് ബ്രെഡ്, അതിലൽപ്പം ജാം പുരട്ടി ചെറുതാക്കി ഒരു കഷ്ണം വായിൽ വച്ചു കൊടുത്തു. അല്പം ചൂടുവെള്ളം കുടിക്കാനും കൊടുത്തു. ഒരു ബ്രെഡിന്റെ പകുതി പോലും കഴിച്ചില്ല. എങ്കിലും എന്നെ തൃപ്തിപ്പെടുത്തും പോലെ അല്പം കഴിച്ചു. വെള്ളം മാത്രം ഒരു ഗ്ലാസ് കൊടുത്തത് കുടിച്ചു. എന്തോ മനസ്സ് വല്ലാതെ നീറുന്ന പോലെ. ഒരുപാട് സങ്കടം വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഈശോയെ, ഈ രോഗിയുടെ മേൽ കരുണയായിരിക്കണമേ. എല്ലായ്പ്പോഴും അങ്ങയുടെ ഹിതം നിറവേറട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കിടക്കുന്ന കിടക്കയിൽ വിരൽ കൊണ്ട് അദ്ദേഹം കുരിശടയാളം വരയ്ക്കുന്നത് ഞാൻ കണ്ടു. ജീസസ് എന്നുരുവിട്ടുകൊണ്ടിരുന്നു. കണ്ണുനീർ അടക്കാൻ ഞാൻ പരിശ്രമിച്ചു. പെട്ടെന്നാണ് അടുത്തിരിക്കുന്ന മൊബൈൽ ശ്രദ്ധയിൽപ്പെട്ടത്. വീട്ടിൽ വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ രണ്ടു ദിവസമായി വിളിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സംസാരിക്കാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. മൊബൈൽ ഓൺ ചെയ്തു തന്നു. ഭാര്യയുടെ പേര് പറഞ്ഞു തന്നതനുസരിച്ച് ആ നമ്പറിൽ വീഡിയോ കോൾ വിളിച്ചു. ഭാര്യയും രണ്ട് കുഞ്ഞുമക്കളും ഫോൺ സ്ക്രീനിൽ തെളിഞ്ഞു. കുഞ്ഞുമോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പപ്പ, ഞാൻ പപ്പയ്ക്ക് വേണ്ടി കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്. പപ്പ മോളോട് പറഞ്ഞു, മോളുടെ പ്രാർത്ഥന കാരണം പപ്പയ്ക്കിന്ന് സുഖമാവുന്നുണ്ട്. ഭാര്യയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹത്തിന്റെ ശാരീരികാവസ്ഥ അനുവദിച്ചില്ല. അവരോട് അല്പം ആശ്വാസവാക്കുകൾ ഒടുവിൽ പറയേണ്ടി വന്നു. അല്പസമയം സംസാരിക്കാതെ മൊബൈൽ സ്ക്രീനിന് മുന്നിൽ അവരോടെല്ലാം ഒന്നിച്ചിരിക്കാമോ എന്ന് ഞാൻ ചോദിച്ചു. രണ്ട് കുഞ്ഞുമക്കളെയും മടിയിലിരുത്തി ആ അമ്മ കണ്ണുനീരോടെ ഇരുന്നു. എങ്ങും നിശബ്ദത. ആ നിശബ്ദതയ്ക്ക് അവർക്കിടയിൽ പറയാൻ പലതും ഉണ്ടായിരുന്നു എന്ന് തോന്നി. അല്പസമയം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ ഫോൺ കട്ട് ചെയ്തു. ആ സ്ക്രീൻ കൺമുന്നിൽ നിന്ന് ഒരിക്കലും മറയരുതെന്ന് ആ രോഗിക്കൊപ്പം ഞാനും ആഗ്രഹിച്ചു. പെട്ടെന്ന് മോണിറ്റർ അലാം മുഴങ്ങാൻ തുടങ്ങി. അതാ, ഞാൻ ഭയപ്പെട്ട് കാത്തിരുന്ന നിമിഷങ്ങൾ അടുക്കുന്നു. ശ്വാസകോശത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നു. ഡോക്ടർമാരും സഹനഴ്സുമാരും ഓടിയടുക്കുന്നു. നിമിഷ വേഗതയിൽ അദ്ദേഹത്തെ വെന്റിലേറ്ററിലാക്കി. അന്ന് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി ആ മുഖം കണ്ട് യാത്ര പറയാൻ ഞാൻ അദ്ദേഹത്തിന്റെ ബെഡിനരികിൽ പോയി. എന്തോ ഒരു പ്രത്യാശ അപ്പോഴും ആ മുഖത്ത് തുടിക്കുന്നുണ്ടെന്ന് തോന്നി. വെന്റിലേറ്ററിൽ കയറ്റം മുൻപൊഴുകിയ അദ്ദേഹത്തിന്റെ ഇടതു കണ്ണിലെ കണ്ണുനീർച്ചാൽ അപ്പോഴും വറ്റിയിട്ടില്ലായിരുന്നു. ടിഷ്യൂ പേപ്പർ കൊണ്ട് ആ കണ്ണീർച്ചാൽ തുടയ്ക്കുമ്പോൾ എന്റെ കണ്ണീർ നിലയ്ക്കാതെ ഒഴുകിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ജീവനു വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുമക്കളെയും ഭാര്യയെയും ഓർത്ത്. മരണം തൊട്ടടുത്തുണ്ടെന്ന് അറിയാമെങ്കിലും ലോകം മാലാഖമാർ എന്ന് വിളിക്കുന്നവർ സ്വന്തം ജീവനും ജീവിതവും നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടും ഓരോ ദിവസവും കൊറോണ ബാധിതരെ ശുശ്രൂഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള കുറെ പാവം മനുഷ്യരുടെ ജീവിതങ്ങളെ കണ്ട് വേദനിച്ചിട്ടാണെന്ന് തോന്നുന്നു. അവർക്കൊരു സാന്ത്വനമാവാൻ. എന്തായാലും ഈ രോഗിക്ക് വേണ്ടി എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ അവസ്ഥയറിഞ്ഞ മറ്റനേകരും പ്രാർത്ഥിച്ചു. സാധാരണയായി കോവിഡ് നിമിത്തം വെന്റിലേറ്ററിൽ കയറ്റിയാൽ പിന്നെ തിരിച്ചൊരു വരവ് പതിവില്ല. എന്നാൽ അദ്ദേഹത്തിന് സുഖമായി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായിപ്പോയി. അത് വാസ്തവത്തിൽ ഒരത്ഭുതം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ കുഞ്ഞുമകളുടേതടക്കമുള്ള പ്രാർത്ഥനയിൽ വിരിഞ്ഞ അത്ഭുതം. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. സങ്കീർത്തനങ്ങൾ 51:17.